Welcome, you are listening Rushd Podcast.
Become serious too. സൃഷ്ടാവിന്റെ കരുണ, സൃഷ്ടിയുടെ അഭയം. പ്രവർത്തനങ്ങൾ മുഖേന ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അല്ലാഹു അവന്റെ കാരുണ്യത്തിൽ ആവരണം ചെയ്താൽ മാത്രമേ ഞാനും സ്വർഗസ്ഥനാവുകയുള്ളൂ. അബു ഹുറൈറ, ആയിഷ, സയ്യിദുൽ ഖുദ്രി എന്നിവരിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഉപരുക്ത ഹദീസിൽ തിരുമേനി അല്ലാഹുവിന്റെ ആധിപത്യത്തെ വ്യക്തമാക്കുന്ന പദപ്രയോഗമാണ് നടത്തിയത്. നബി പറഞ്ഞത് ലൻ യുദ്ഖലു അഹദുക്കും അൽ ജന്നത്ത് അമൽഹു എന്നാണ്. ഇവിടെ ബി അമൽഹി എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ ഖുർആനിക വചനത്തോട് ഉദ്ഖുലുൽ ജന്നത്ത് ബിമാ കുന്തും തഅമലൂൻ വിരുദ്ധമാകുമായിരുന്നു. ബി ചേർക്കാതെ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ ഔദാര്യമോ കൃപയോ വിട്ടുവീഴ്ചയോ കൂടാതെ സ്വന്തം പ്രവർത്തനങ്ങൾ മാത്രം ആശ്രയിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല എന്നാണ്. നിശ്ചയം അല്ലാഹു നിന്റെ പ്രവർത്തികളെ അവന്റെ മഅഫ്റത്തിലേക്കും സ്വർഗത്തിലേക്കും നയിക്കുന്ന ഒരു കൈവഴിയായി ഗണിക്കുന്നു എന്ന അർത്ഥമാണ് ബി ഇല്ലാത്തിനുള്ളത്. ബി ചേർന്നുള്ള ഖുർആനിക വചനത്തിൽ പ്രവർത്തനം എന്നതിൽ ബന്ധിപ്പിച്ച് അവന്റെ ഔദാര്യം, അനുഗ്രഹം, കൃപ, വിട്ടുവീഴ്ച എന്നിവയാണ്. മനുഷ്യൻ എപ്പോഴും എവിടെയായാലും ഏത് പദവി അലങ്കരിക്കുന്നുണ്ടെങ്കിലും അവൻ അടിമ മാത്രമാണ്. നിർധനരായവർക്ക് ദാനധർമ്മം ചെയ്യുന്നവനെ പറ്റി ആലോചിക്കൂ. കർമ്മത്തെ മാത്രമാണ് ബായിൽ അർത്ഥമാക്കുന്നതെന്ന പരികൽപ്പനയിൽ കർമ്മങ്ങളെ മുൻനിർത്തിയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹവും മഅ്ഫിറത്തും ലഭ്യമാകുന്നതെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ധനത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്നത് സർവാംഗീകൃതമാണ്. അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സമ്പത്തിൽ യഥാർത്ഥ ഉടമാവകാശമില്ല. അള്ളാഹു നിങ്ങൾക്ക് ധനത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് നൽകി സഹായിക്കുക. സൂറത്തു നൂർ 34 എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? ആ സൃഷ്ടാവ് തന്നെയാണ് നമ്മോട് ഇപ്രകാരം കൽപ്പിക്കുന്നത്. അല്ലാഹുവിന് ഉത്തമമായ കടം നൽകുന്നവൻ ആരാണ് എങ്കിൽ അല്ലാഹു അവന് അനേകം ഇരട്ടികളായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. സൂറത്തുൽ ബക്കറ 245. അവൻ നൽകിയ ധനത്തിൽ നിന്നാണ് ഇത് ആവശ്യപ്പെടുന്നത്. എന്നിട്ടും നീയാണ് ധനത്തിന്റെ യഥാർത്ഥ അവകാശി എന്ന് കരുതി അള്ളാഹുവിന്റെ ഉന്നതമായ അസ്തിത്വത്തെ ഒരു കടക്കാരനായി കാണുന്നുണ്ടോ? നിന്റെ ഉടമസ്ഥതയിൽ നിന്ന് എനിക്ക് കടം തരിക, ഞാൻ നിനക്ക് ഇരട്ടിയായി നൽകാം എന്നാണോ അള്ളാഹു പറഞ്ഞതിനർത്ഥം? ഒന്നിനെയും ആശ്രയിക്കാത്ത നിരാശ്രനായ അള്ളാഹു നിന്റെ കടക്കാരനെന്നുമാണോ? ഇവിടെ പരാമർശിച്ച ബാ എന്ന സബബിയായ കാരണത്തെ സൂചിപ്പിക്കുന്ന അക്ഷരത്തിൽ ഉൾക്കൊള്ളുന്നത് അള്ളാഹുവിന്റെ ദയയാണെന്ന കാര്യത്തെ വിസ്മരിച്ചുകൊണ്ട് ഉപരിസുചിത രൂപത്തിൽ മനസ്സിലാക്കുന്നതെങ്കിൽ നിനക്ക് കടുത്ത മാനസിക വിഭ്രാന്തിയാണ്. ഇതോടെ ബാ ചേർക്കാതെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം കൃത്യമായി ഗ്രഹിക്കാനും തിരുവചനത്തിലെ മാധുര്യം അനുഭവിക്കാനും സാധിക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം മുഖേനയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അതേസമയം അള്ളാഹു ആരാധന നിർവഹിക്കുവാൻ കൽപ്പിക്കുന്നുണ്ട്. ഇതിൽ വല്ല വൈരുദ്ധ്യവും ഉണ്ടോ? ഒരിക്കലുമില്ല. മനുഷ്യൻ അള്ളാഹുവിന്റെ ദാസനായതിനാൽ ആരാധന നിർവഹിക്കുക എന്നത് മനുഷ്യന്റെ ഉത്തരവാദിത്വവും കടമയുമാണ്. കാരുണികൻ, പുറത്തു കൊടുക്കുന്നവൻ എന്നിങ്ങനെ വിശേഷണമുള്ള സൃഷ്ടാവിന്റെ ഉപഹാരമാണ് സ്വർഗമെന്നത്. ജനങ്ങളിൽ ബാധ്യത നിർവഹിക്കുന്നവർക്കാണ് ദൈവിക അനുഗ്രഹം ലഭിക്കുന്നതെന്നത് റബ്ബിന്റെ കാലേ കൂട്ടിയുള്ള തീരുമാനമാണ്. എന്റെ അനുഗ്രഹം സകലതിനെയും ഉൾക്കൊള്ളിക്കുന്നതാണ്. സൽക്കർമ്മങ്ങൾക്കാണ് ഞാൻ എന്റെ അനുഗ്രഹത്തെ രേഖപ്പെടുത്തുന്നത്. സൂറത്തുൽ അഹ്റാഫ് 156. ഈ സൂക്തം വിളിച്ചോതുന്ന ആശയമാണിത്. സത്യവിശ്വാസിയോ ദൈവഭക്തിയുള്ളവനോ ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ ഒരനുഗ്രഹവും ഔദാര്യവും ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടില്ല. കാരണം സത്യവിശ്വാസമോ ദൈവഭക്തിയോ അള്ളാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്ന സ്വർഗീയ സമ്മാനത്തിന് സമാനമായ ഒരു മൂല്യമേ അല്ല. അള്ളാഹുവിനോട് നിങ്ങൾ നിർവഹിക്കേണ്ട ബാധ്യതയാണ് സത്യവിശ്വാസവും ദൈവഭക്തിയും. മനുഷ്യരിൽ അർപ്പിതമായ ഈ ബാധ്യതകൾ നിർവഹിച്ചാൽ അതിനു പകരമായി ഒന്നും ലഭിക്കുന്നതല്ല. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം അവന്റെ ഔദാര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും ഭാഗമാണ്. ഇബ്നു അത്താഇല്ലാഹി തന്റെ വാചകത്തിൽ മുന്നറിയിപ്പ് നൽകിയ ഗൗരവമേറിയ അർത്ഥതലങ്ങളിലേക്ക് കടക്കാം. തെറ്റുകുറ്റങ്ങളിൽ അകപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ അപാരമായ വിട്ടുവീഴ്ചയിലുള്ള പ്രതീക്ഷ അസ്തമിക്കുന്നു എന്നതിൽ നിന്നും ഉൽപ്പാദിക്കപ്പെടുന്ന ആശയം പ്രവർത്തനങ്ങളെ ദൈവികമായ പ്രതിഫലത്തിന്റെ നിദാനമായി കരുതുന്നു എന്നതാണ്. ഇതിലൂടെ പരസ്പരം പൂരകങ്ങളായ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ബാധ്യതാ നിർവഹണത്തിൽ വീഴ്ച വരുത്തുമ്പോൾ അള്ളാഹുവിന്റെ ഔദാര്യത്തിലും കാരുണ്യത്തിലും പ്രതീക്ഷ കുറയാൻ പാടില്ല. കടമകൾ നിർവഹിക്കാനുള്ള തൗഫീഖ് ലഭിച്ചവൻ സൽക്കർമ്മങ്ങളിൽ അവലംബിക്കാനോ ഗുണങ്ങളിൽ അവലംബിക്കാനോ പാടില്ല എന്നത് ഒരു പൊതുവായ ആശയത്തിലേക്കാണ് ചെന്നെത്തുന്നത്. മനുഷ്യൻ ഈ രണ്ട് അവസ്ഥകളിലും അള്ളാഹുവിന്റെ ഔദാര്യത്തിലും കൃപയിലും പ്രതീക്ഷയർപ്പിക്കലാണ്. അതും അവന്റെ കോപത്തിലും ശിക്ഷയിലും ഭയപ്പെടലോടെ കൂടിയായിരിക്കണം. അള്ളാഹുവിന്റെ ശിക്ഷയെയും കോപത്തെയും ഭയപ്പെടലോടുകൂടെ തന്നെ അവന്റെ അനുഗ്രഹത്തിലും ഔദാര്യത്തിലും നിത്യമായ പ്രതീക്ഷയുണ്ടായിരിക്കലും അനിവാര്യമാണ്. എന്തെന്നാൽ ഏത് പ്രകൃതക്കാരനായ മനുഷ്യനാണെങ്കിലും ന്യൂനതകളിൽ നിന്ന് മുക്തമായ വിധത്തിൽ സൃഷ്ടാവിനോടുള്ള ബാധ്യത നിർവഹിക്കൽ അസാധ്യമത്രേ. പരിപൂർണമായി ബാധ്യതകൾ നിർവഹിക്കാൻ കഴിയാത്ത വിധം ദുർബലനാണ് മനുഷ്യൻ. അതിനാൽ എല്ലാ സന്ദർഭങ്ങളിലും അടിമകളിൽ നിലനിൽക്കുന്നത് രണ്ട് വിധത്തിലുള്ള വികാരങ്ങളാണ്. ഒന്ന്, അവന്റെ അനുഗ്രഹത്തിലുള്ള പ്രതീക്ഷ. രണ്ട്, ബാധ്യത നിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിൽ ലജ്ജയും ഭയവും ഉണ്ടാവുക. താൻ സൽവൃത്തികൾ നിർവഹിക്കുന്നുണ്ടെങ്കിലും ഒന്നാമത്തെ വികാരത്തിന് ശക്തിയാർജിക്കുമെന്നല്ലാതെ യാതൊരു കോട്ടവും സംഭവിക്കുന്നതല്ല. ജീവിതത്തിൽ വീഴ്ച വരുത്തിയവനാണെങ്കിലും രണ്ടാമത്തെ വികാരം അവനെ പൂർണമായി അസ്വസ്ഥനാക്കുന്നതുമല്ല. അഥവാ ഏതവസ്ഥയിലാണെങ്കിലും ദൈവിക അനുസരണങ്ങൾക്ക് സ്വർഗ ലബ്ധിക്കായുള്ള ഒരു മൂല്യം നിർണയിക്കപ്പെട്ടിട്ടില്ല. അതേ പ്രകാരം കർമ്മങ്ങളിൽ അവലംബിച്ച് ദൈവിക അനുഗ്രഹത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല. അതിനാൽ ഭയത്തിലും പ്രതീക്ഷയിലും ഇഴകിച്ചേർന്ന ഒരു വൈകാരിക അനുഭൂതിയാണ് അടിമയുടെ സ്വത്വത്തിൽ സംവേദനം ചെയ്യപ്പെടേണ്ടത്. സൽപ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും നിർവഹിക്കാതിരിക്കുന്നതും സമാനമാണെന്നും സൽവൃത്തികൾക്ക് സ്വർഗീയ സമ്മാനങ്ങളിൽ ഒരു സ്വാധീനവുമില്ലെന്നും ദുർബോധനം നടത്തുന്ന പൈശാചിക ഇടപെടലിനെ ഖുർആനിക ബോധത്തെ മുൻനിർത്തി നേരിടേണ്ടതുണ്ട്. നാം ഇതുവരെ വിസ്തരിച്ച വിവരണങ്ങളിൽ അധിഷ്ഠിതമായി ചിന്തിക്കുമ്പോൾ ഈ പൈശാചിക ദുർബോധനം അർത്ഥശൂന്യതയെ മാത്രമാണ് പ്രകാശിപ്പിക്കുന്നത്. എന്റെ അനുഗ്രഹം സകലതിനെയും ഉൾക്കൊള്ളുന്നതാണെന്ന് പറഞ്ഞതിനു ശേഷം ഞാൻ അത് മുഴുവൻ ജനങ്ങൾക്കും രേഖപ്പെടുത്തി എന്ന് പറയാതെ തക്വ ചെയ്തവർക്ക് രേഖപ്പെടുത്തി എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. അടിമയെന്ന സവിശേഷത കൈവരിച്ച മനുഷ്യൻ എന്നും ഹൃദയാവരിച്ച് നിർവഹിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഋജുവായ പാതയിൽ ജീവിതം ചിട്ടപ്പെടുത്തുക, കൽപ്പന സ്വീകരിക്കുക, കൈയൊഴിക്കാൻ കൽപ്പിച്ചവ കൈവിടിയുക. ഇവയെല്ലാം നിർവഹിക്കാൻ സാധിച്ചത് അവന്റെ ഔദാര്യവും അനുഗ്രഹവും കൊണ്ടാണ്. പ്രതിഫലവും കൂലിയും ഒരിക്കലും പ്രവർത്തനങ്ങൾ മുഖേന കരസ്ഥമാക്കാൻ സാധ്യമല്ലെന്ന ഉത്തമ ബോധമാണ് രണ്ടാമത്തെ കാര്യം. മാനസാന്തരപ്പെടുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ നിർവഹിക്കുകയും പിന്നീട് നേർമാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്തവർക്ക് തീർച്ചയായും ഞാൻ ഏറെ പുറത്തു കൊടുക്കുന്നവനാണ്. സൂറത്ത് ത്വാഹ 82 എന്ന ഖുർആനിക വാചകമാണ് ഈ ആശയത്തിന്റെ ആധാരം. സത്യവിശ്വാസവും സുകർമ്മങ്ങളും നിർബന്ധമായും നിർവഹിക്കേണ്ടതാണ്. വിട്ടുവീഴ്ച, പുറത്തു കൊടുക്കൽ എന്നീ രൂപേണയാണ് പ്രതിഫലം ലഭിക്കുന്നത്. അള്ളാഹു വേലക്കൂലി എന്ന നിലയ്ക്കോ അവകാശമെന്ന നിലയ്ക്കോ അല്ല. ദാസന് ഉടമയോടുള്ള ബാധ്യത നിർവഹണമാണ് കൽപ്പനകൾ അനുസരിക്കുന്നതിൽ നിവർത്തിയാകുന്നത്. അത് അടിമ ഒഴിച്ചു നിർത്താൻ പാടില്ലാത്തതാണ്. ഇതാണ് തന്റെ സ്വത്വമെന്ന തിരിച്ചറിവോടെ ഇരു കൈകൾ ഉയർത്തി അവനോട് ചോദിക്കേണ്ടത് അനുഗ്രഹത്തെയും ഔദാര്യത്തെയുമാണ്. നിർവഹിച്ച പ്രവർത്തനത്തിന് പ്രതിഫലത്തെയല്ല നാം ചോദിക്കുന്നത്, അവന്റെ അപാരമായ വിട്ടുവീഴ്ചയാണ്. ബാധ്യതകൾ നിർവഹിക്കാതെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹു അവന്റെ ശിക്ഷയും കോപവും താക്കീത് ചെയ്തിട്ടുണ്ട്. ആകയാൽ ഇത് പ്രതീക്ഷ ചുരുങ്ങിപ്പോകുന്നതിലേക്ക് നയിക്കുന്നില്ലേ? അവന്റെ അനുഗ്രഹം ലഭിക്കാൻ തക്വയെ നിബന്ധനയാക്കിയുള്ള ഖുർആനിക വചന അവന്റെ അനുഗ്രഹം തക്വ ചെയ്യുന്നവർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓർമ്മപ്പെടുത്തുന്നതിന് പ്രതീക്ഷ കുറവാണെന്ന കാര്യം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചേക്കാം. തെറ്റു ചെയ്തവനോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ പ്രതീക്ഷയർപ്പിക്കാനാണ്. ഇത്തരക്കാരിൽ നിന്ന് പ്രതീക്ഷ വെച്ചു പുലർത്താൻ അനിവാര്യമായി ഉണ്ടാക്കേണ്ടത് തൗബയാണ്. തെറ്റിൽ നിലയുറച്ചായിരിക്കില്ല അവൻ അള്ളാഹുവിന്റെ തൗബയുടെ കവാടത്തിൽ ചെന്നെത്തുന്നത്. നിത്യമായി ചെയ്തു പോന്ന പാപങ്ങളെ വേരോടെ പിഴുതെറിഞ്ഞ് ആവർത്തിക്കില്ലെന്ന ദൃഢതയോടുകൂടെ ഖേദത്തിന്റെ പാരമ്യതയിലെത്തിയ മനസ്സോടെയാണ് അവൻ പശ്ചാത്തപിക്കുന്നത്. അല്ലാതെ തെറ്റിൽ തന്നെ മുഴുകിയല്ല. സാധാരണഗതിയിലെ മാപ്പപേക്ഷ പോലും ചെയ്തതിൽ ഖേദം പ്രകടിപ്പിച്ച് ആവർത്തിക്കില്ലെന്ന ദൃഢ മനോഭാവത്തിൽ നിവർത്തിയാകുന്നതാണ്. ആകയാൽ സത്യസന്ധമായ തൗബ നിർവഹിച്ചാൽ അവനിൽ കവിഞ്ഞ പ്രതീക്ഷയുണ്ടായിത്തീരുന്നു. അള്ളാഹു പറയുന്നു, ദാസന്മാരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതും ദാനധർമ്മങ്ങൾ സ്വീകരിക്കുന്നതും അള്ളാഹു തന്നെയാണ്. പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കാരുണികനുമാണെന്നും അവർ മനസ്സിലാക്കിയിട്ടില്ലേ എന്ന വചനത്തെ പ്രതിനിധീകരിക്കുന്നവൻ തൗബ ചെയ്യുന്നവനാണെന്നാണ് കരുതപ്പെടേണ്ടത്. ഖുദ്സിയായ ഹദീസ് ഇവിടെ വായിക്കാം. ഈ ഹദീസിൽ പരാമർശിക്കുന്ന ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നവൻ കൂടെയാണ് യഥാർത്ഥ പശ്ചാത്താപി. തിരുമേനി പറഞ്ഞു, എന്നോട് അള്ളാഹു പറഞ്ഞു, എന്റെ അടിമ തെറ്റു ചെയ്തു. ശേഷം അവൻ എന്നോട് അപേക്ഷിച്ചു, എന്റെ രക്ഷിതാവേ, ഞാൻ നിന്നോട് തെറ്റു ചെയ്തു, എന്റെ പാപം നീ പൊറത്തു തരണം. അവന്റെ പാപങ്ങൾ പുറത്തു കൊടുന്ന രക്ഷിതാവിനെ അറിഞ്ഞതുകൊണ്ട് ഞാൻ അവന് പുറത്തു കൊടുത്തു. അവൻ രണ്ടാമതും തെറ്റുകൾ ആവർത്തിച്ചു. വീണ്ടും അവൻ എന്നോട് പാപമോചനം തേടി. തെറ്റുകുറ്റങ്ങൾ പൊറുക്കുന്ന സൃഷ്ടാവിനെ അറിഞ്ഞതിനാൽ ഞാൻ അവനെ പാപമുക്തനാക്കി. മൂന്നാമതും അവൻ തെറ്റുകൾ ആവർത്തിച്ചു, എന്നോട് വീണ്ടും തൗബ ചെയ്തു, ഞാൻ എൻ്റെ അടിമയ്ക്ക് പുറത്തു നൽകി. അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യട്ടെ. തെറ്റു ചെയ്യുന്നവർ നിർബന്ധമായും തൗബ ചെയ്യേണ്ടതാണ്. ഇതാണ് തെറ്റിലകപ്പെട്ടവർക്കും ഏറ്റവ്യത്യാസമില്ലാതെ അവന്റെ അനുഗ്രഹത്തിൽ പ്രതീക്ഷ അർപ്പിക്കാനുള്ള മാർഗം. തെറ്റിൽ നിലയുറപ്പിച്ച് തിന്മകൾ ഭജനമിരിക്കുന്നവർക്ക് പാപമോചനത്തെ പറ്റി ആലോചിക്കാൻ കഴിയാത്തതുപോലെ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ പ്രതീക്ഷയർപ്പിക്കാനും പ്രാപ്യമല്ല. ഇതോടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്. ഇബ്നു അതായില്ലാഹി സിക്കന്ദരി പറഞ്ഞതിന്റെ നേരെ വിപരീതമായ കാര്യവും കർമ്മങ്ങളെ ആസ്പദിക്കുന്നതിന്റെ മറ്റൊരു തെളിവാണ്. അഥവാ അസംഖ്യം സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ടവന് അള്ളാഹുവിന്റെ പ്രതിഫലത്തിലും ആദരവിലും പ്രതീക്ഷ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്റെ കർമ്മങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ദൈവിക കാരുണ്യത്തെയോ വിട്ടുവീഴ്ചയോ അല്ല. സൽപ്രവർത്തനങ്ങളുടെ ആധിക്യത്തിന് അനുസൃതമായി പ്രതീക്ഷയേറുമെന്ന വിശ്വാസത്തിൽ അപകടം പതിഞ്ഞിരിപ്പുണ്ട്. ഒരുപാട് കാലം സൽക്കർമ്മങ്ങളിലായി ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി ചിന്തിച്ചു നോക്കൂ. കാലത്തിന്റെ ഗതിക്കനുസരിച്ച് അവൻ അള്ളാഹുവിന്റെ പ്രതിഫലത്തിലും വാഗ്ദാനത്തിലും ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതായത്, ഈ ഒരു ബന്ധത്തിൽ അധിഷ്ഠിതമായി കഴിയുന്ന മനുഷ്യൻ നിശ്ചിത കാലയളവിന് ശേഷം ബോധ്യമാകുന്നത് തന്റെ ജീവിതം മുഴുവൻ ദൈവിക അനുസരണത്തിലായി വിനിയോഗിച്ചു എന്നതാണ്. കാലക്രമേണ താൻ സ്വർഗാവകാശി എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ ഇതും പ്രവർത്തനത്തിന്റെ കൂലി അല്ലെങ്കിൽ പ്രതിഫലം എന്ന ആശയം തന്നെയാണ് ധ്വനിപ്പിക്കുന്നത്. എത്ര വലിയ ആരാധനകൾ നിർവഹിച്ചാലും അടിമകൾക്ക് ഉടമയോടുള്ള ബാധ്യത നിർവഹിച്ചു തീർക്കാൻ സാധ്യമല്ലെന്ന പരമബോധ്യമാണ് ഇത്തരം വൃദ്ധമായ വിശ്വാസങ്ങൾക്ക് നിന്ന് മുക്തി നേടാനുള്ള മാർഗം. അടിമ നിർവഹിക്കേണ്ട ബാധ്യതകൾ നിവർത്തിയാവാതെ അവശേഷിക്കുമെന്നതാണ് വസ്തുത. അങ്ങനെ നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വിശുദ്ധരായ അമ്പിയാക്കൾക്കും മുർസലുകൾക്കുമാണ്. അവരാണെങ്കിലോ തങ്ങളുടെ പ്രവർത്തികളെ പ്രതിഫലവുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. പൂർണമായും അവർ ആസ്പദിച്ച് അള്ളാഹുവിന്റെ ഔദാര്യത്തെയും കൃപയെയുമാണ്. ഇനി ചില ചരിത്ര വസ്തുതകൾ വായിക്കാം. ചരിത്രത്തിൽ ഖലീലുറഹ്മാൻ എന്ന് വിശേഷിക്കപ്പെട്ട അടിമകളിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ച പ്രവാചക വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതിശ്രേഷ്ഠകർക്കിടയിലല്ല എന്റെ പദവി എന്ന അർത്ഥത്തിൽ തന്റെ സ്ഥാനം കുറിയതാണെന്ന നിലയിലാണ് മഹാനവറുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. എന്റെ രക്ഷിതാവെ, എനിക്ക് തത്വജ്ഞാനം നൽകുകയും എന്നെ സജ്ജനങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ. രക്ഷിതാവെ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വിചാരണ നാളിൽ പുറത്തു നൽകണമേ എന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ പ്രകടമാവുന്നത് നബിയുടെ ആശ്രയം അവന്റെ റഹ്മത്തിലും മഗ്ഫിറത്തിലും എന്നാണ്. അള്ളാഹുവിങ്കൽ ഉന്നതമായ പദവി അലങ്കരിക്കുന്ന മറ്റൊരു നബി വ്യക്തിത്വമാണ് അള്ളാഹുവിന്റെ പ്രവാചകരായ യൂസുഫ് അലൈഹിസ്സലാം. മഹാനവർഗളും നടത്തിയ പ്രാർത്ഥന തന്നെ ശ്രേഷ്ഠരിൽ ഉൾപ്പെടുത്തണമെന്നതാണ്. ആ പ്രാർത്ഥന ഖുർആനിൽ പ്രതിപാദിപ്പിക്കുന്നുണ്ട്. എന്റെ രക്ഷിതാവെ, നീ എനിക്ക് ഭരണാധികാരം നൽകുകയും സ്വപ്ന വാർത്തകളുടെ വ്യാഖ്യാനം പഠിപ്പിച്ചു തരികയും ചെയ്തു. ആകാശഭൂമികളുടെ സൃഷ്ടാവെ, നീ ഭൗതിക പാരത്രിക ലോകത്തിലെയും എന്റെ രക്ഷാധികാരിയായിരിക്കുന്നു. നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ. പ്രവാചകന്മാരുടെ പ്രവാചകനായ തിരുമേനി പഠിപ്പിച്ച കാര്യം നാം നേരത്തെ വായിച്ചതാണ്. ഒരാളും പ്രവർത്തനങ്ങൾ മുഖേന സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഞാനും പ്രവേശിക്കുന്നതും അവന്റെ കാരുണ്യത്തിലാണ്. ഭൂമി ലോകത്ത് എത്രമാത്രം അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയത്. എണ്ണിയാൽ ഒടുങ്ങാത്ത വ്യത്യസ്തങ്ങളായ ഈ അനുഗ്രഹത്തിന് നിർവഹിക്കേണ്ട നന്ദി പ്രകടനത്തിന്റെ ഒരംശം മാത്രമാണ് സൽക്കർമ്മങ്ങളെ നാം നിർവഹിക്കുന്നത്. ഏതൊരു മനുഷ്യനും സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിവർത്തിയാകുന്നത് ഇതുമാത്രമാണ്. നാം അള്ളാഹുവിന്റെ അടിമയെന്നും അവൻ നമ്മുടെ സൃഷ്ടാവെന്നും അർത്ഥശങ്കക്കിടമില്ലാതെയുള്ള ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. ആകയാൽ അള്ളാഹുവിന് ആരാധന അർപ്പിക്കൽ നമ്മുടെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. അതിനവൻ പ്രതിഫലം നൽകട്ടെ, നൽകാതിരിക്കട്ടെ, നാം ആരാധന നിർവഹിക്കണം. അവന്റെ ഔദാര്യമായി ലഭിക്കുന്ന സ്വർഗത്തെ ചോദിക്കുകയും അവന്റെ നരകത്തിൽ നിന്ന് രക്ഷയിൽ നിന്നും കാവൽ തേടുകയും വേണം. അതും അവന്റെ കൃപയുടെയും അനുഗ്രഹത്തിന്റെയും ഭാഗമാണ്. ഇതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ തെജിയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. ആരാധനയ്ക്ക് പ്രതിഫലമായി സ്വർഗം ലഭിക്കില്ലെന്ന അറിവോടെ വല്ല വ്യക്തിയും സ്വർഗത്തെ ആഗ്രഹിച്ച് ആരാധനകൾ നിർവഹിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ അവൻ ദൈവിക ആരാധനയിൽ നിന്ന് വ്യതിചലിച്ചവനും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെയും മതനിയമങ്ങളെയും തിരസ്കരിച്ചവനായി പരിണമിക്കുന്നു. അതിനാൽ അള്ളാഹുവിങ്കൽ അവൻ സത്യവിശ്വാസിയല്ല എന്തെന്നാൽ ഇതോടെ അവൻ സാക്ഷ്യപ്പെടുത്തിയത് താൻ സ്വർഗത്തിന്റെ അടിമയാണെന്നാണ്, അള്ളാഹുവിന്റെ അടിമയെന്നല്ല. റാബിയത്തുൽ അദബിയ തന്റെ മുനാജാത്തിൽ പറയാറുണ്ടായിരുന്ന തൗഹീദിന്റെ ഉന്നതമായ ആശയത്തിലേക്കാണ് നാം ഇവിടെ എത്തിച്ചേർന്നത്. നിന്റെ സ്വർഗത്തോടുള്ള പ്രേമം കൊണ്ടോ നരകത്തോടുള്ള ഭയം കൊണ്ടോ അല്ല നിന്നെ ഞാൻ ആരാധിക്കുന്നത്. നീ ആരാധനയ്ക്കർഹനാണെന്ന ബോധ്യത്തിലാണ് ഞാൻ ആരാധന നിർവഹിക്കുന്നത്. റാബിയത്തുൽ അദബിയ നടത്തിയ ഈ മുനാജാത്തിനെ ചില ഉപരിപ്ലവാരികൾ വിമർശിച്ചിട്ടുണ്ട്. സജ്ജനങ്ങൾക്ക് അള്ളാഹു വാഗ്ദത്തം നൽകിയ സ്വർഗത്തിൽ നിന്നും പര്യാപ്തയാണെന്ന അർത്ഥ കൽപ്പന നടത്തി മഹദിയെ ശക്തമായി ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്തവരുണ്ട്. ഈ വാക്കിന്റെ അർത്ഥത്തെ ഗ്രഹിക്കുന്നതിൽ കാണിച്ച വ്യാകൃതയാണ് അല്പജ്ഞാനികൾക്ക് പിണഞ്ഞ അബദ്ധം. എന്നാൽ മഹദി റാബിയത്തുൽ അദബിയ സ്വർഗത്തെ ചോദിക്കുകയും നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയും ചെയ്യുന്ന ഒരുപാട് മുനാജാത്തുകൾ വേറെയുമുണ്ട്. അള്ളാഹുവിന്റെ കോപത്തെയും ശിക്ഷയെയും ഭയപ്പെടുകയും സ്വർഗീയ അനുഗ്രഹത്തെയും അള്ളാഹുവിന്റെ സാമീപ്യത്തെയും ബഹുമാന ആദരവുകളെയും അതിയായി ആഗ്രഹിക്കുകയും ചെയ്ത മഹദിയാണ് റാബിയത്തുൽ അദബിയ. നിർവഹിച്ച നിസ്കാരത്തിന്റെയോ മറ്റു ആരാധന കർമ്മങ്ങളുടെയോ പ്രതിഫലമെന്ന നിലയ്ക്കായിരുന്നില്ല അവർ ഇതെല്ലാം ചോദിച്ചതും ആഗ്രഹിച്ചതും. അവൻ പ്രതാപിയും നിരാശ്രയനും താൻ അടിമയും അശ്രദ്ധയുമാണെന്ന ഉത്തമ ബോധ്യത്തിലായിരുന്നു അത്രേ ഈ അഭിസംബോധനകളെല്ലാം. മഹദിയുടെ അനുസരണ കൃത്യങ്ങളും ആരാധനകളും ദൈവിക സാമീപ്യത്തിനായിരുന്നു. അവൻ സർവലോക സൃഷ്ടാവും ഞാൻ അടിമയുമായതിനാൽ ആരാധന കൃത്യമെന്നത് തന്റെ കടമയാണ്. അവന്റെ സർവാധിപത്യത്തിന് മുന്നിൽ വിനയാന്യതയായി കഴിയേണ്ടത് തന്റെ ഉത്തരവാദിത്വം മാത്രമാണ്. ഇതിന് അവൻ സ്വർഗീയ ആരാമങ്ങൾ കൊണ്ട് ആദരിച്ചാലും നരകാഗ്നി കൊണ്ട് ശിക്ഷിച്ചാലും തന്റെ ദാസ്യവൃത്തി എന്ന സത്യത്തെ പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. ഒരു സന്ദർഭത്തിലും അവനുമായുള്ള ഈ പ്രതിബദ്ധതയുടെ ഉടമ്പടി തകർക്കാനോ മാറ്റം വരുത്താനോ സാധ്യമല്ല. ഇതാണ് മഹദിയുടെ മനോഭാവം. ഈ മനോഭാവം അരുതെന്ന് പറയുന്ന വല്ല സത്യവിശ്വാസികളുമുണ്ടോ? ഉണ്ടെങ്കിൽ അവർ പുലമ്പുന്നത് മഹദി പറഞ്ഞത് ശരിയല്ല എന്നല്ലേ. എങ്കിൽ ഇതിന്റെ വിപരീതം അതായിരിക്കും. ശരി, ഞാൻ നിന്നെ ആരാധിക്കുന്നില്ല, നീയാണ് ആരാധനയ്ക്കർഹൻ. എന്നിരുന്നാലും ഞാൻ നിന്റെ സ്വർഗീയ അനുഗ്രഹത്തെ അതിയായി ആഗ്രഹിക്കുന്നവനാണ് എന്നതാണ് റാബിയ പറഞ്ഞതിന്റെ വിപരീത ആശയം. അധാർമികരായ സത്യവിശ്വാസികൾ പോലും ലജ്ജാവഹകവും നിന്ദ്യവുമായ ഇത്തരം സംബോധന വാക്കുകളുമായി ദൈവത്തെ അഭിസംബോധന ചെയ്യില്ല. നാദാ, നാം ഒരുപാട് വീഴ്ചകൾ വരുത്തിയവരാണ്. മഹദി റാബിയത്തുൽ അദബിയയുടെ സ്ഥാനത്തേക്കാൾ എത്രയോ വിദൂരത്താണ് നാം. എന്നിരുന്നാലും അവർ റബ്ബിനോട് അഭിസംബോധന നടത്തിയതുപോലെ ഞങ്ങളും നിന്നോട് കേഴുന്നു. യാ റബ്ബി, ഞങ്ങൾ നിന്റെ അടിമകളും നീ ഞങ്ങളുടെ രക്ഷിതാവുമാണ്. നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. കഴിവിന്റെ പരമാവധി നിന്റെ ആജ്ഞ ഞങ്ങൾ അനുസരിക്കുന്നുണ്ട്. ഈ അനുസരണ ഒന്നിനും വേണ്ടിയല്ല. ഞങ്ങൾ നിന്റെ അടിമകളും നീ ഞങ്ങളുടെ രക്ഷിതാവുമാണ്. അതിനാൽ നാം അത് നിർവഹിക്കേണ്ടതാണ്. ഞങ്ങൾ ഋതുവായ പാതയിൽ സഞ്ചരിക്കുമ്പോഴെല്ലാം ന്യൂനതകൾ സംഭവിക്കുന്നുണ്ടെന്നറിയാം. അതൊന്നും നിന്റെ കൽപ്പനകളോടുള്ള തിക്കാരമല്ല, അത് ഞങ്ങളുടെ ദുർബലതയാണ്. നീ തന്നെ വിധിച്ചതാണ് ഞങ്ങൾ ദുർബലരാണെന്ന്. നാദാ, തെറ്റുകുറ്റങ്ങളും വ്യതിചലനങ്ങളും ലംഘനങ്ങളും കുമിഞ്ഞുകൂടിയ ഈ ലൗകിക ലോകത്ത് നിന്ന് ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങുന്നവരാണ്. സത്യസന്ധവും ആത്മാർത്ഥവുമായ തൗബ നിർവഹിക്കാൻ നീ തൗഫീക്ക് നൽകുമെന്ന പ്രതീക്ഷയോടെ ഒന്നുമില്ലാത്ത നിരാലംബരായ ഞങ്ങൾ നിന്നിലേക്ക് വരുന്നത് നിന്നിൽ ആശ്രിതരും നിന്റെ അടിമത്വത്തിൽ വിനയാനിതരുമായാണ്. ലൗകിക ജീവിതത്തിൽ എന്താണ് ചെയ്തതെന്ന് നീ ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുമാത്രമാണ്. നിന്റെ അനുഗ്രഹത്തിലും ഔദാര്യത്തിലുമുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്റെ മുമ്പിൽ അടിമത്തം എന്നല്ലാതെ ഒരു മൂല്യവും എന്നിലില്ല. ഈ സന്ദർഭത്തിൽ നിന്നോട് എനിക്ക് ആദരവേറിയ സമ്മാനത്തെയും സ്വർഗത്തെയും യാചിക്കാനുള്ള ധൈര്യം പകരുന്നത് നിന്റെ സ്വർഗവും മറ്റ് ആദരവുകളെല്ലാം നിന്റെ ഔദാര്യവും കൃപയും കൊണ്ടുമാണെന്ന യാഥാർത്ഥ്യമാണ്. അടിമത്തമോളം വിലമതിക്കുന്ന ഒന്നും തന്നെ എനിക്ക് നിന്റെ മുന്നിൽ അർപ്പിക്കാനുമില്ല. ഇതാണ് സത്യവിശ്വാസികൾ മനസ്സകഞ്ഞ് അടച്ചുറപ്പിക്കേണ്ട, ദൃഢമായി വിശ്വസിക്കേണ്ട ഏകദൈവ വിശ്വാസത്തിന്റെ വസ്തുനിഷ്ഠമായ രൂപം. ഈ യാഥാർത്ഥ്യമാണ് ഇബ്നു അത്താ തന്റെ ഈ തത്വോപദേശത്തിൽ വിവക്ഷിക്കുന്നത്. അത് നമുക്ക് ഒരാവർത്തി കൂടി വായിക്കാം. തെറ്റുകുറ്റങ്ങളിൽ അകപ്പെടുമ്പോൾ അള്ളാഹുവിലുള്ള പ്രതീക്ഷ കുറയുന്നത് കർമ്മങ്ങളിൽ ആസ്പദിക്കുന്നു എന്നതിന്റെ തെളിവാണ്.